This is Hit 96.7 FM. Dubai Zoo.
നമ്മൾ ഇന്ന് രാവിലെ 6 മണിക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ റിവ്യൂസിന്റെ ഇടയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് വൈറസുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു പുസ്തകമാണ് അല്ലേ ഷബു?
തീർച്ചയായിട്ടും ഈ കൊറോണ വൈറസ് വന്നതിന് ശേഷം ഒരുപാട് പേര് ഈ വൈറസുകളെ സംബന്ധിച്ചിട്ടുള്ള കുറെ കിംവദന്തികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നത്, ലോകത്തൊട്ടാകെ ഈ വൈറസുകളെ ശാസ്ത്രീയമായി തന്നെ പഠിച്ച് അതേക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകമാണെങ്കിലും അതിന്നും ശ്രദ്ധേയമാണ്, അങ്ങനെ ഒരു പുസ്തകമാണ് 1994 പുറത്തിറങ്ങിയ ഹോട്ട് സോൺ എന്ന പുസ്തകം. ഹോട്ട് സോൺ എന്നാണ് പുസ്തകത്തിന്റെ പേര്. റിച്ചാർഡ് പ്രസ്റ്റൺ ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അമേരിക്കയിലൊരു നോൺ ഫിക്ഷൻ റൈറ്റർ ആണ്. നോൺ ഫിക്ഷൻ റൈറ്റർ ആയിട്ടാണ് അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുള്ളത്. എന്നാൽ ഫിക്ഷനും എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഈ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ച്, ബയോ ടെററിസത്തെ കുറിച്ച്, റെഡ്വുഡ്സിനെ കുറിച്ചൊക്കെ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. 2008 അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് പാനിക്കിൻ ലെവൽ 4. അത് ഈ കില്ലർ വൈറസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ്. അതിൽ ഞാനിപ്പോ 1-2 പേരുകൾ പറഞ്ഞു. അതിലൊന്നെന്ന് പറഞ്ഞാൽ പാനിക്കിൻ ലെവൽ 4. ഈ ലെവൽ 4 എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഈ പുസ്തകത്തിനകത്ത് കൂടുതൽ പരാമർശിക്കുന്നത്. ഈ പുസ്തകം പ്രധാനമായിട്ടും എബോള വൈറസുമായി റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് എങ്കിലും വൈറസ് എങ്ങനെ ഉണ്ടാകുന്നു, ഈ പഴയകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വൈറസുകൾ കൂടുതൽ വ്യാപനം ചെയ്തത് എവിടെ നിന്നാണ്, വൈറസുകളും മൃഗങ്ങളും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പടർന്നു പിടിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നോൺ ഫിക്ഷൻ റൈറ്റർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ രചന പോലും, വൈറസിനെ കുറിച്ചുള്ള രചന പോലും നമ്മളെ പിടിച്ചിരുത്തും. കാരണം അത്രയധികം ഒരു ഫിക്ഷൻ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു ഒരു ജേർണലിസ്റ്റ് ആണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് റിസർച്ചേഴ്സും സയന്റിസ്റ്റുകളുമായിട്ടൊക്കെ ഇത് നേരിട്ട് അനുഭവിച്ചവരുമായിട്ടൊക്കെ ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മൾ അതിനു മുമ്പ് പറയുന്നത് വെച്ചാല് ഏതൊരു വൈറസിനെയും കൂടുതലായിട്ട് വ്യാപനം ചെയ്യുന്നത് വവ്വാലുകളാണ്, ബാറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് നിപ്പയാണെങ്കിലും അറിയാം, കൊറോണ വൈറസിന്റെ കാര്യത്തിലൊക്കെ കേൾക്കുന്നത് ബാറ്റാണ് ഇതിന്റെ ആദ്യം ഇത് സ്പ്രെഡ് ചെയ്തത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്ക ആൾക്കാർ ഇപ്പൊ ഇത് രണ്ടു മാത്രമല്ല, നിപ്പ മാത്രമല്ല, അല്ലെങ്കിൽ കൊറോണ മാത്രമല്ല, 2003 ന്യൂമോണിയ, കില്ലർ ന്യൂമോണിയ, അതിന് സാർസ് എന്ന പേര് നമ്മൾ വിളിച്ചു. അപ്പൊ മിക്ക ആൾക്കാരും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭീകര ജീവിയാണെങ്കിൽ എന്തുകൊണ്ട് വവ്വാലുകളെ നമുക്ക് ഒന്നൊടുക്കിയാ പോരെ? കാരണം വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്നത് അവരാണെങ്കിൽ, പ്രത്യേകിച്ചും അവരുടെ ശരീരം മുഴുവനും വൈറസുമായിട്ട് സഞ്ചരിക്കുന്ന ജീവിയാണ്. അവരുടെ തുപ്പലിലുണ്ടാവും, അവരുടെ ബ്ലഡിലുണ്ടാവും, ആൻഡ് ദർ പൂപ്പ്, ബിക്കോസ് ദി ഫ്ലൈ, ബാറ്റ്സ് ക്യാൻ സ്പ്രെഡ് ദ വൈറസസ് അക്രോസ് ഹ്യൂജ് ഡിസ്റ്റൻസസ്.
ഉറപ്പായിട്ടും
സ്പ്രെഡ് ആവാം. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ബാറ്റിനെ കൊന്നൊടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റാണ് ഏറ്റവും വലിയ ഈ പോളിനേറ്റേഴ്സ്. അത് ഏകദേശം ഒരു 500 സ്പീഷീസിന് ഫ്ലവേഴ്സും ട്രീസും ആയിട്ടൊക്കെ ലോകത്തൊട്ടാകെ ഇവര് കാരണമാണ് ഇപ്പൊ വളർന്നു
വരുന്നത്.
അപ്പൊ അതുകൊണ്ട് ബാറ്റിനെ, ഇങ്ങനെ ഒരു കാരണത്താൽ ബാറ്റിനെ കൊന്നൊടുക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ബാറ്റ് മാത്രമാണോ വൈറസിനെ ക്യാരി ചെയ്യുന്നത്? അല്ല എന്നാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നത്. അതായത് അനിമൽസ് ആണ് പ്രധാനമായിട്ടും, പ്രത്യേകിച്ച് കുരങ്ങന്മാര്, ഇവരുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് എബോളയും മറ്റു വൈറസുകളും ഒക്കെ. അദ്ദേഹം പറയുന്നുണ്ട് ഈ മൃഗങ്ങളും വൈറസുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്.
The problem is that we don't know very much about the animal connection to the animal world. We know that Ebola is coming out of an animal host. But in these outbreaks, in all of them, the early patients, patient zero, and the ones that follow patient zero are dead. And so when the epidemiologist comes around to find out, you know, what were you doing? Did you eat a bat? Fruit bats are supposed to taste delicious. They're supposed to be not bad at all. Did you eat some bat? Did you kill a bat? Did you kill something else? Did you get a tick that was on the bat? Where was the bat? What kind of a bat? You know, or was it actually a rodent that you ate? Or you know, what was it? You know, the epidemiologists simply run into darkness because all of the early cases were dead and they can't talk anymore. They can't tell you what they were doing. Another thing that I think I do want to address this a little bit, which is the great confusion. There's been a huge amount of confusion in the public discourse about what airborne means, whether Ebola virus could mutate, you know, and get into the air and, you know, turn into some kind of Andromeda strain that's going to wipe us all out.
ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ എയർബോൺ ഡിസീസിൽ പെട്ടതാണ് എബോള, കൊറോണ എന്നൊക്കെയാണ് പലരും അന്വേഷിക്കുന്നത്. എയർബോൺ ഡിസീസ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ എബോളയുടെ കേസ് പറഞ്ഞ ഒരു 6 feet ദൂരെ വരെ ഒരാളുടെ ചുമ, ഇപ്പൊ എനിക്ക് എബോള പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തുമ്മലിൽ നിന്നോ ചുമയിൽ നിന്നോ ഒരു 6 feet ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് ഇത് പടരാനുള്ള സാധ്യത ഉണ്ട്. അത് ഈ ഡ്രോപ്ലെറ്റിൽ നിന്നാണ്, എന്റെ ചുമയിൽ നിന്നും എന്റെ തുമ്മലിൽ നിന്നും ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ് അയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അത് നമ്മൾ പറയുന്ന പോലെ കൈ അല്ലെങ്കിൽ മൂക്ക് അല്ലെങ്കിൽ വായിലൂടെ മാത്രമല്ല, നമ്മൾ കണ്ണ് തിരുമുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണിലൂടെയും ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ വൈറസിന്റെ ഒരു പ്രത്യേകത പറയുന്നത്. കൊറോണയുടെ കാര്യം പറയുമ്പോഴും ഏകദേശം അത് തന്നെയാണ്. ഇത് വായുവിലൂടെ പടരുന്നതാണ് എങ്കിൽ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല. ഈവൻ എബോള പോലും അതുതന്നെയാണ് സ്ഥിതി. എബോളയാണ് ഏറ്റവും ഭീകരമായിട്ട് ഈ ഡോക്ടർമാരൊക്കെ പറഞ്ഞതുപോലെ അതിന്റെ രോഗലക്ഷണങ്ങളും അത് അത്ര തീവ്രമായിരുന്നു. എബോള എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വൈറസുകളെ കുറിച്ച് പറയുന്നത് അത് എവിടെയാണോ അതിന്റെ ഉത്ഭവം കണ്ടെത്തിയിട്ടുള്ളത് ആ സ്ഥലത്തിന്റെ പേരാണ് ഇതിനൊക്കെ കൊടുക്കുന്നത്. അതിൽ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ 1980 ഒരു ന്യൂ ഇയർ ഡേ പറഞ്ഞുകൊണ്ടാണ്. വെസ്റ്റേൺ കെനിയയിലെ ഒരു പ്രൈവറ്റ് പ്ലാന്റേഷനിൽ താമസിക്കുന്ന ചാൾസ് മോണറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ചുകാരനാണ്. അയാൾ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. 56 വയസ്സുണ്ട്. പ്ലാന്റേഷനിലാണ്, പ്രത്യേകിച്ചും ഈ ഷുഗർ ഒക്കെ വളർത്തുന്ന സ്ഥലമാണ്. ഇദ്ദേഹം ഇവിടെ നിന്ന് ആ തൊട്ടടുത്തുള്ള കാടുകളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം കുരങ്ങന്മാരെ തോളിലെടുത്ത് വെച്ച് അതിന് പഴം കൊടുക്കുന്ന ആളാണ്. അതിനുശേഷം ഇവരൊരു കേവിലേക്ക് പോയി. കേവിൽ പോയി ഒരു 8 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് കലശലായിട്ടുള്ള തലവേദന, നടുവേദന ഒക്കെ വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ച് കൃത്യമായി വിവരിക്കുന്നത് അതാണ് നമുക്ക് പേടി തോന്നുന്നത്. കാരണം പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ അസുഖത്തിന്റെ പേര് എന്ന് പറയുന്നത് മാർബർഗ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു തരം വൈറസാണ്. ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇത് 1967 മാർബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലുള്ള ഒരു സ്ഥലമാണ്. ഈ ജർമ്മനിയിലുള്ള സ്ഥലത്തിന് എങ്ങനെ ഈ വൈറസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിലെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ മങ്കീസിനെ കൊണ്ടുവന്നിട്ട് അവരുടെ കിഡ്നി സെല്ലിൽ നിന്ന് വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പൊ ഇത് പറഞ്ഞതുപോലെ ഉഗാണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നോ ഒക്കെ ആയിരിക്കും കുരങ്ങനെ കൊണ്ടുവരുന്നത്. ഇതിനെ ഷിപ്മെന്റ് ചെയ്യും. ഷിപ്മെന്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന കുരങ്ങൾ 2 എണ്ണത്തിന് ഈ വൈറസുകൾ കണ്ടെത്തിയതായിരുന്നു. ആദ്യം 1967 ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ കുരങ്ങിൽ നിന്ന് വൈറസ് പടർന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ അസുഖം പിന്നീട് 1980 കണ്ടെത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ വൈറസുകളുടെ വ്യാപനത്തെ കുറിച്ച്, വൈറസുകൾ എങ്ങനെയാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞിട്ട് ഈ അസുഖങ്ങൾ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യവശത്തെ കുറിച്ച് വൈറസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ.
When a virus is making a so-called trans-species jump into the human species from some host species, when a virus is attempting, so to speak, to turn the human species into a new host, if you can talk about the goal of the virus, this is a little bit tricky because the organism does not have anything like a consciousness as we would describe it, and it has nothing like intention as we would talk of intention, but what it does have is biological sophistication, and it is set up genetically to be opportunistic. The goal of the virus is to set up endless chains of infection in its new host, chains that are unbroken and never end. And in that sense, the virus which is making the trans species jump, which HIV did, is making itself immortal in its new human species, its new host. Something like 7,000 years ago, the smallpox virus did this. Smallpox is thought to have once lived in some natural host, probably a rodent, and probably a rodent that lived on grain.
പക്ഷിപ്പനി നമ്മുടെ നാട്ടിലെ കോഴിക്കോട് വന്നു പിടിച്ച സമയത്ത് മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പക്ഷിപ്പനി പക്ഷിയിൽ നിന്ന് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കഴിഞ്ഞ ദിവസം ഈ പക്ഷിപ്പനി പടർന്നു പിടിച്ച സ്ഥലത്ത് തന്നെ ബാറ്റ് വവ്വാല് ചത്തുകിടക്കുന്നത് കണ്ടു. ഇതിന് ഏകദേശം 1.5 മീറ്റർ ആഴമുള്ള കുഴി എടുത്തിട്ടാണ് അതിനെ കുഴിച്ചു മൂടുന്നത് പോലും. എന്തുകൊണ്ടെന്നാൽ ഈ ബാറ്റിൽ നിന്നും പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ഉണ്ടോന്നും അറിയില്ല. അപ്പോൾ പക്ഷികളും ഈ മൃഗങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച്, വൈറസ് എന്ന് പറഞ്ഞ ഒരു പാരസൈറ്റ് ആണ്, അതിന് സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അത് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഹോസ്റ്റലിന്റെ സെല്ലുകളിലെല്ലാം അത് വിളയാടും. ആ വാക്ക് തന്നെയാണ് കറക്റ്റ്. അത് വിളയാടി കളിക്കും. അതിനുശേഷം പക്ഷേ ആ ഹോസ്റ്റലിനെ കൊല്ലുകയല്ല ചെയ്യുന്നത്, അത് മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ശരീരത്തിൽ കടന്ന സെല്ലുകളെ മുഴുവനും ഇങ്ങനെ വിളയാടി നശിപ്പിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ശരീരത്തിലൂടെ, ഇപ്പം എബോളയൊക്കെ കുറിച്ച് പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഏതൊക്കെ ശരീരത്തിൽ എവിടെ സുഷിരമുണ്ടോ അവിടെ നിന്നൊക്കെ ബ്ലഡ് പുറത്തേക്ക് ചാടുന്നുള്ളത്. അതാണ് എബോളയും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാർബർഗ് എന്ന് പറഞ്ഞ അസുഖത്തിന്റെയൊക്കെ വൈറസ് പിടിച്ചാലുള്ള. കൊറോണ അത്രയും ഭീകരമല്ല എന്നുള്ളതാണ് ആകെ ആശ്വാസമുള്ളത്. പക്ഷെ എബോള വൈറസിനൊന്നും മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കതിനെയൊക്കെ സപ്പോർട്ടീവ് മെഡിസിൻസ് മാത്രമേ ഉള്ളൂ. ഈ കൊറോണയ്ക്ക് അതുപോലെ തന്നെയാണ്, മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ എന്റെ ശരീരത്തിൽ കയറുന്ന വൈറസ് ആയിരിക്കില്ല ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക്. ഇത് ഇവിടെ നിന്ന് തന്നെ അതിന് രൂപവ്യതിയാനം സംഭവിക്കും, ജീനുകൾക്ക് മാറ്റം സംഭവിക്കും, അത് മറ്റൊരാളിലേക്ക് കയറുമ്പോൾ. അപ്പോ ഇത് കണ്ടെത്താൻ ശ്രമിച്ചാൽ തന്നെയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യത്യസ്തമായ വൈറസിന്റെ വ്യാപനം ഇത് കണ്ടെത്താൻ, നമ്മൾ ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടല്ലോ, അമേരിക്കയിലെ റിസർച്ച് യൂണിറ്റിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ചാപ്റ്റർ, ലെവൽ വൺ, ലെവൽ ടു, ലെവൽ ത്രീ, ലെവൽ ഫോർ. ലെവൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വൈറസുകളെ കുറിച്ചൊക്കെ, ലെവൽ ടു, ലെവൽ ത്രീ, ലെവൽ ഫോറിലേക്ക് എത്തുമ്പോഴത്തേക്ക് കില്ലർ വൈറസുകൾ. അതാണ് എബോളയൊക്കെ നിൽക്കുന്നത് ഇപ്പോഴും കില്ലർ വൈറസുകളാണ്. അവിടെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ നാൻസി ജാൻസ് എന്ന് പറയുന്ന ഒരു ആർമി വെറ്റിനറി ഡോക്ടർ, ഇവർ ഈ എബോളയെ, ഈ വൈറസിനെ കുരങ്ങന്മാരിൽ ഈ വൈറസിനെ കുത്തിവെച്ചിട്ട് പിന്നെ അതിന് മരുന്ന് കൊടുത്ത് ഈ റിസൾട്ട് ഫലിക്കുമോ എന്ന് നോക്കുന്നു. ഇതാണല്ലോ ഇതിന്റെ മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ. ഇപ്പൊ ഇവർ അകത്തോട്ട് കയറി പോകുന്ന സമയത്ത്, ഈ സൂട്ടൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഇവരിലേക്ക് ഈ എബോള വൈറസിന്റെ ഒരു ചെറിയ ഡ്രോപ്പ് വീണു എന്ന ഭയം ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, പേടിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നില്ല. അതിന് മുന്നേ ഈ ഇത് പറയുന്ന വെച്ചാൽ, ഇവർ വീട്ടിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമയത്ത് ഇവരൊരു കത്തി എടുത്ത് ഒരു ടിന്ന് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിന്റെ മുന കൊണ്ടിട്ട് ഇവരുടെ കൈ ചെറുതായി ഒന്ന് കീറി, ചെറുതായി ഒന്ന് മുറിഞ്ഞു. ഇപ്പൊ ബാൻഡേഡ് ഒക്കെ ഇട്ടിട്ടാണ്. അതിനുശേഷമാണ് ഇവരെ ഈ എബോള പ്രോജക്റ്റിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം ബാൻഡേജും ശരീരത്തിലുള്ള മുഴുവൻ ഡ്രസ്സും ഒക്കെ മാറ്റിക്കളഞ്ഞിട്ട് പിന്നീട് ഒരു ഒരു സ്ക്രീനിങ് ഒക്കെ ചെയ്ത് കെമിക്കൽ ബാത്തൊക്കെ കടന്നതിന് ശേഷമാണ് ഈ ഷൂട്ടൊക്കെ ധരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് പോവുക. ഒരു മൂന്നാല് ലെയർ ശരീരത്തിൽ വേറെ ഒന്നുണ്ടാവില്ല, ഈ ലെയറുകൾ മാത്രമേ ഉള്ളൂ, ലെയറും ഷൂട്ടും ഒക്കെ
ഉള്ളൂ. You take off all your clothes. Everything has to come off, including if you're wearing contact lenses, they have to come out. If you're wearing an engagement ring, it comes off. You have nothing whatsoever on your body. And you walk through an ultraviolet portal, naked, and then you come into a staging area where you put on surgical scrubs, gloves, you tape everything up, and then you go into the area where you put the spacesuits on. It's a level three area. And all these spacesuits were hanging up on the wall, on the cinder block walls. And each spacesuit had a name on it, and the names were the people in the hot zone: Colonel Nancy Jacks, Colonel Jerry Jacks, Dr. Peter Jarling, and so on. And then there was one spacesuit that didn't have a name on it. It was a loner. So the young woman fixed me up in the loner, and I pulled it on and got it all sealed up. And there's a helmet. It's a soft bag-like helmet that goes over your head, and then a big zipper that crosses your chest. It's like a zipper on a Ziploc bag. And you close it shut. And then you plug in and you pressurize with your purified air supply. And the suit tightens up around you and it kind of billows out, just like an astronaut suit, really. And then we stood and we faced the door going into level four. And the woman researcher suddenly turned to me and she said, "Where are you going with your notebook?" And I said, "Well, I've got my reporter's notes. I want to take notes in there." And she said, "Well, you're welcome to take notes, but the problem is that your notebook can never come out of level four. It would have to be sterilized, and it would just be burned up, and it would be a molten lump. There wouldn't be anything left of it." And I said, "Well, what am I going to do?" And she handed me a sheet of flexible Teflon material. And I was to take notes on that, and then that could be sterilized in a chemical bath when we came out.
I'm going to put virus in that. കുരങ്ങന്മാരിലേക്കൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ സമയത്താണ് ഇവർക്ക് കൈക്ക് അകത്തുകൂടെ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത്. ഇവർ വിചാരിച്ചത് സ്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായി ഈ മുറിവിലേക്ക് കടന്നു എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഒരു ഫിക്ഷന്റെ രീതിയിൽ, കൗതുകമുള്ള രീതിയിലും പുസ്തകം കൊണ്ടുവന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകം വൈറസുകളെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇത് പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയമെടുക്കുമായിരിക്കും, എബോളയ്ക്കും കൊറോണയ്ക്കും ഒക്കെ മരുന്ന് കണ്ടെത്താനുള്ള സമയമെടുക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം നമ്മൾ അവസാനിപ്പിക്കുന്നത്. റിച്ചാർഡ് പ്രസ്റ്റൺ എഴുതിയ ഹോട്ട് സോൺ എന്ന പുസ്തകം.